إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സഹോദരങ്ങളെ, സുന്നത്ത് നമസ്കാരങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇൻഷാല്ലാ ഉദ്ദേശിക്കുന്നത്. പ്രമാണങ്ങളിൽ ഒരുപാട് ഫളാഇലുകൾ, ഒരുപാട് ശ്രേഷ്ഠതകൾ പറയപ്പെട്ടിട്ടുള്ള ആരാധനാ കർമ്മമാണ് സുന്നത്ത് നമസ്കാരം. നമ്മുടെ ഫറളായ നമസ്കാരങ്ങളിൽ സംഭവിക്കുന്ന കുറവുകളെ പരിഹരിക്കാൻ അതുപകരിക്കുമെന്ന് ഹദീസുകളിൽ കാണാം. തമീമുദ്ദാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയാം, അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി സ്വലാത്തുഹു, ഒരടിമ നാളെ പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക അവന്റെ നമസ്കാരത്തെ കുറിച്ചാണ്. അഥവാ കർമ്മകാര്യങ്ങളിൽ നിന്ന് ആദ്യമായി ഹിസാബ് ഉണ്ടാകുക നമസ്കാരത്തിന്റെ വിഷയത്തിലായിരിക്കും. ഫഇൻകാന അതമ്മഹ കുതിബത്തു ലഹു താമ്മ, ആ ഫറളു നമസ്കാരം പൂർണമായ രൂപത്തിൽ, അത് നിർവഹിക്കേണ്ട രൂപത്തിൽ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ അപ്രകാരം തന്നെ അവന് വേണ്ടി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാകും. വഇൻ ലം യകുൻ അതമ്മഹ ഖാല അല്ലാഹു ലിമലായികതി ഉൻദുറു ഹൽ തജിദൂന ലിഅബ്ദി മിൻ തസവ്വുഇൻ ഫതുക്മിലൂന ബിഹാ ഫരീളതഹ. ഇനി അവന്റെ ഫറളായ നമസ്കാരത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയും, നിങ്ങൾ ഈ അടിമയുടെ രേഖകൾ പരിശോധിക്കുക, അവന് സുന്നത്തായ വല്ല നമസ്കാരവും അവൻ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഖേന അവന്റെ ഫറളിൽ സംഭവിച്ചിട്ടുള്ള പോരായ്മകളെ നിങ്ങൾ പരിഹരിക്കുക, പൂർത്തീകരിക്കുക എന്ന് അല്ലാഹു മലക്കുകളോട് പറയുമെന്നാണ്. അതുപോലെ പരലോകത്ത് ഒരടിമയുടെ ദറജകൾ സ്വർഗത്തിൽ ഉയർത്തപ്പെടാൻ കാരണമാകുന്ന മഹത്തായ ഇബാദത്താണ് സുന്നത്ത് നമസ്കാരങ്ങൾ. അതുപോലെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അവ കാരണമാകും. സൗബാൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയാണ്. അദ്ദേഹം പറയാണ്, അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ അലൈക ബികസറത്തി സുജൂദ്, റസൂൽ സൗബാനോട് പറഞ്ഞു, നീ ധാരാളമായി സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക. ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജദ ഇല്ലാ റഫഅകല്ലാഹു ബിഹാ ദറജ, കാരണം നീ ഓരോ സുജൂദുകളും ഓരോ റക്അത്തുകളും നീ റബ്ബിനു വേണ്ടി അധികരിപ്പിക്കുമ്പോൾ അത് ഫലമായി നിന്റെ ദറജകൾ, നിന്റെ സ്ഥാനങ്ങൾ ഉയർത്തപ്പെടും. വഹുത്ത അൻക ബിഹാ ഖതീഅഹ, അത് കാരണമായി നിന്റെ പാപങ്ങൾ, നിന്റെ ഒരു പാപം അത് മുഖേന മായ്ക്കപ്പെടുകയും ചെയ്യും. അപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരിയായി സ്വർഗത്തിൽ കഴിയാൻ ഒരാളെ സഹായിക്കുന്ന കാര്യമാണ് സുന്നത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്. റബിയത്തു ബിൻ കഅബ് അൽഅസ്ലമി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കുന്തു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ രാപ്പാർത്തു, ഒരിക്കൽ പ്രവാചകന്റെ കൂടെയായിരുന്നു ഞാൻ രാത്രിയിൽ കഴിച്ചുകൂട്ടിയത്. ഫാതീഹി ബിവളൂഇഹി വഹജതിഹി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളൂ ചെയ്യാനുള്ള വെള്ളവും അദ്ദേഹത്തിന്റെ ഖളാഉൽ ഹജ്ജക്ക് വേണ്ട വെള്ളവുമെല്ലാം ഞാൻ അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്തു. ആ സമയത്ത് ഫഖാല ലീ, ആ സമയത്ത് റസൂൽ എന്നോട് പറഞ്ഞു, സൽ റബീഅ, നിനക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് നീ ചോദിച്ചുകൊള്ളുക. ഫഖുൽതു അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അപ്പൊ റബീഅത്തു ബിനു കഅബ് അൽ അസ്ലമി, അദ്ദേഹം ഉന്നതമായ ഹിമ്മത്തുള്ള ആളായിരുന്നു, അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. അദ്ദേഹം റസൂലിനോട് പറഞ്ഞു, റസൂലെ, താങ്കളുടെ സഹചാരിയായി സ്വർഗത്തിൽ കഴിയാനാണ് എനിക്ക് ആഗ്രഹം. അതാണ് താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്. സ്വർഗത്തിൽ താങ്കളുടെ സഹവാസം ലഭിക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതല്ലാതെ വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖുൽതു ഹു അദാക്, എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്, അത് മാത്രമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്, ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്. അങ്ങനെയാണെങ്കിൽ സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് അതിന് നീ എന്നെ സഹായിക്കണം. ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ ഇസ്തിൻബാത്ത് ചെയ്യുന്ന കാര്യമാണ്, സുന്നത്തായ കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം സ്വർഗത്തിൽ ലഭിക്കാൻ കാരണമാകും എന്നുള്ളത്. അതുപോലെ നിരവധി ഫളായിലുകൾ വേറെയും ഹദീസുകളിൽ കാണാം. ഫളായിലുകളെല്ലാം പറയാന്നുള്ളത് ഈ പരിമിതമായ സമയത്ത് നമുക്ക് കഴിയുന്ന കാര്യമല്ല. ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുപോലെ സുന്നത്തായ നമസ്കാരങ്ങൾ അല്ലെങ്കിൽ സുന്നത്തായ കർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളത് റബ്ബിന്റെ സ്നേഹം നേടിത്തരാൻ കാരണമാകുന്ന കാര്യമാണ്. നമുക്കറിയാം, അൽ ഹദീസുൽ വലി, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ധരിക്കുന്ന അൽ ഹദീസുൽ വലി എന്ന പേരിൽ പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെടുന്ന ഒരു ഹദീസാണ് ഖുദ്സിയായ ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ തആല ഖാൽ മൻ ആദാ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ വലിയായ ഒരു മുഅ്മിനോട് ആരാണോ ശത്രുത പ്രഖ്യാപിക്കുന്നത് അവനോട് ഞാനിതാ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് റബ്ബ് പറയുന്ന ഹദീസ്, അതാണ് ഹദീസുൽ വലി. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, വമാ തഖറബ ഇലൈ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലൈയ മിമ്മ ഫ്തറൽതുഹു അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഫർളായ കാര്യങ്ങളേക്കാൾ ഒരടിമ മറ്റൊരു കാര്യം കൊണ്ട് എന്നിലേക്ക് അടുത്തിട്ടില്ല എന്നാണ്. അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ ഒരാൾ അടുപ്പിക്കുന്നത് ഫർളായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധ വേണ്ടത് ഫർളായ അമലുകൾ അതിന്റെ ഏറ്റവും പൂർണ്ണതയോടുകൂടി നിർവഹിക്കുന്ന കാര്യത്തിലായിരിക്കണം. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരികയാണ്, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബ. ഒരടിമ നവാഫിലുകൾ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എന്റെ അടുക്കലേക്ക് അടുത്തുകൊണ്ടിരിക്കും, അടുത്തുകൊണ്ടിരുന്നാൽ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫൈദാ അഹബബ്തുഹു കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാകും എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു. പിന്നീട് ആ മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇഷ്ടം ലഭിച്ച ആ അടിമ അവന് റബ്ബിന് ഇഷ്ടമില്ലാത്തൊന്നും കേൾക്കുകയില്ല. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അതുപോലെ അവന്റെ കാണുന്ന കണ്ണ് ഞാനാകുമെന്ന് പറഞ്ഞാൽ പിന്നീട് ആ അടിമ അവന്റെ കണ്ണുകൾ കൊണ്ട് റബ്ബിന് നിഷിദ്ധമായതൊന്നും, റബ്ബ് നിഷിദ്ധമാക്കിയതൊന്നും, റബ്ബിന് ഇഷ്ടമില്ലാത്തതൊന്നും കാണുകയില്ല. വയദഹു അല്ലദീ യബ്തുഷു ബിഹാ, അതുപോലെ അവന്റെ പിടിക്കുന്ന കൈ ഞാനാകുമെന്ന് പറഞ്ഞാൽ പിന്നീട് അവന്റെ കൈകൾ കൊണ്ട് റബ്ബിന് ഇഷ്ടമില്ലാത്തതവനൊന്നും ചെയ്യൂല. വരിജിലഹുല്ലദീ യംഷീ ബിഹാ, അതുപോലെ അവന്റെ നടക്കുന്ന കാല് ഞാനാകുമെന്ന് പറഞ്ഞാൽ പിന്നീട് ആ കാലുകൾ കൊണ്ട് അവൻ റബ്ബ് നിഷിദ്ധമാക്കിയ ഒന്നിലേക്കും അവൻ നടന്നു പോകുകയില്ല, റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒന്നിലേക്കും അവൻ നടന്നു പോകുകയില്ല. വൈ സഅലനി ലാ ഉഅതിയന്ന, അവൻ എന്നോട് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവന് നൽകും. വലൈ നിസ്താദനി ലാ ഉഈദന്ന, അവൻ വല്ലതിൽ നിന്ന് എന്നോട് സംരക്ഷണം ചോദിച്ചാൽ ഞാൻ അവന് സംരക്ഷണം കൊടുക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കാം. ഇങ്ങനെ പല ഫളായിലുകളും ഉള്ള മഹത്തായ കർമ്മമാണ് സുന്നത്ത് നമസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തായ നമസ്കാരങ്ങൾ ധാരാളം അധികരിപ്പിക്കാറുണ്ടായിരുന്നു. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീർഘമായ രാത്രിയിലെ നമസ്കാരം കണ്ട് അദ്ദേഹത്തിന്റെ കാലുകൾ നീരു വന്നിട്ടുണ്ട്. ആ സമയത്ത് ആയിഷ ബിബി ചോദിക്കുന്നുണ്ട്, ലിമ തസ്നഉ ഹാദ യാ റസൂലുള്ളാഹ് വഖദ് ഗഫറ അല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖ്ഖറ വമാ തഅഖ്ഖറ. എന്തിനാണ് പ്രവാചകരെ താങ്കൾ ഇങ്ങനെ ഇത്രത്തോളം പ്രയാസപ്പെടുന്നത്? താങ്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ നിങ്ങളുടെ ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫല അകൂനു അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്ന് റസൂൽ ചോദിച്ചു എന്നാണ്. അപ്പൊ റബ്ബു സുബ്ഹാനഹു വതആലയോടുള്ള നന്ദിയിൽപ്പെട്ടതാണ് അവന് വേണ്ടി സുന്നത്തായ കർമ്മങ്ങൾ, വിശിഷ്യ സുന്നത്തായ നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളത്. ഇനി സുന്നത്ത് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില മസായിലുകൾ, അത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, സുന്നത്തായ നമസ്കാരങ്ങൾ നമുക്ക് ഇരുന്നു കൊണ്ടും നിർവഹിക്കാം. ഒരാൾക്ക് നിൽക്കാൻ കഴിവുണ്ടെങ്കിലും സുന്നത്തായ നമസ്കാരങ്ങൾ ഇരുന്നു കൊണ്ട് നിർവഹിക്കാം. ആ വിഷയത്തിൽ അത് അനുവദനീയമാണ് എന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് ഇമാം നവവി റഹിമഹുല്ലാ പഠിപ്പിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പൂർണ്ണമായിട്ടിരുന്ന് നിസ്കരിക്കാം, അല്ലെങ്കിൽ അല്പഭാഗം നിന്നും അല്പഭാഗം ഇരുന്നു, അങ്ങനെയൊക്കെ സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിക്കാം. അതിൽ വിശാലതയുള്ള വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ സംബന്ധിച്ച് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഉ ഫീ ഷൈഇൻ മിൻ സ്വലാത്തിൽ ലൈലി ജാലിസ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരം ഇരുന്നു കൊണ്ട് പാരായണം ചെയ്ത് നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടിട്ടേയില്ല. ഹത്ത ഇദാ കബിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, എന്നാൽ പ്രവാചകന് വാർദ്ധക്യമായപ്പോൾ, പ്രായമായപ്പോൾ റസൂൽ എന്ത് ചെയ്തു? രാത്രി നമസ്കാരം, കാരണം റസൂൽ ദീർഘമായിട്ട് ഓതി നിസ്കരിക്കുന്ന രീതിയായിരുന്നു റസൂലിനുണ്ടായിരുന്നത്. റസൂലിന് കഴിയുന്ന കാലത്ത് റസൂൽ നിന്ന് തന്നെയായിരുന്നു നമസ്കരിച്ചിരുന്നത്. എന്തുകൊണ്ടാണത്? അത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, കഴിവുള്ള ഒരാള് ഇരുന്ന് നിസ്കരിച്ചാൽ അവന് നിന്ന് നിസ്കരിച്ചതിന്റെ പകുതി പ്രതിഫലമേ ലഭിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിവുള്ള സമയത്ത് നിന്ന് മാത്രമേ നിസ്കരിച്ചിട്ടുള്ളൂ. ഇരിക്കാൻ അനുവാദമുണ്ട് എങ്കിലും പ്രവാചകൻ നിന്ന് തന്നെയായിരുന്നു നിസ്കരിച്ചിരുന്നത്. അങ്ങനെ പ്രായാധിക്യം ചെന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു. ഹത്ത ഇദ ബഖിയ അലൈഹി മിന സൂറത്തി 30 ഔ 40 ആയ ഖാമ ഫഖറഅഹുന്ന സുമ്മ റകഅ. അങ്ങനെ പ്രായം ചെന്ന സമയത്ത് റസൂൽ ഇരുന്ന് നിസ്കരിക്കും. അങ്ങനെ 30-40 ആയത്തുകൾ ഓതാൻ ബാക്കിയുണ്ടാകുമ്പോൾ റസൂൽ നിൽക്കും. എന്നിട്ട് ആ ആയത്തുകൾ നിന്ന് ഓതി പൂർത്തീകരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കുഅയിലേക്ക് പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് അദ്ദേഹത്തിന്റെ രാത്രി നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് വിശിഷ്യ രാത്രി നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് പല രൂപങ്ങൾ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ 4 രൂപങ്ങൾ അതിനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്തൊക്കെ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കും. അങ്ങനെ പൂർണ്ണമായിട്ട് നിന്ന് നിസ്കരിക്കുന്ന രീതിയായിരുന്നു റസൂലിനുണ്ടായിരുന്നത്. നിന്ന് നിസ്കരിക്കും, നിന്നുകൊണ്ട് തന്നെ റുക്കുഅയിലേക്ക് പോകും. അങ്ങനെയായിരുന്നു ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ഒരു രൂപം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നിസ്കാരം തുടങ്ങും. അതിനുശേഷം 40-30 ആയത്തുകൾ മാത്രം അവശേഷിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് നിൽക്കും. എന്നിട്ട് ആയത്തുകൾ ഓതി പൂർത്തീകരിച്ചിട്ട് റുക്കുഅയിലേക്ക് പോകും. അതാണ് രണ്ടാമത്തെ രൂപം. മൂന്നാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു കൊണ്ട് നിസ്കാരം ആരംഭിക്കും. എന്നിട്ട് ഖിറാഅത്ത് ഓതി പൂർത്തിയായി കഴിഞ്ഞാൽ റസൂൽ നിൽക്കും. അതിനുശേഷം റുക്കുഅയിലേക്ക് പോകും. അതാണ് മൂന്നാമത്തെ രൂപം. നാലാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് നിസ്കാരം, പൂർണ്ണമായിട്ട് ഇരുന്നു കൊണ്ട് നിസ്കരിക്കുന്ന രീതിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇരുന്ന് നമസ്കരിക്കുമ്പോൾ നിന്ന് നമസ്കരിക്കുന്നതിന്റെ പകുതി പ്രതിഫലമേ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ആരോഗ്യമുള്ളവർ, കഴിയുന്നവർ നിന്ന് തന്നെ നമസ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സ്വലാത്തിർ റജുലി ഖാഇദ, ഇരുന്ന് നിസ്കരിക്കുന്നതിനെ കുറിച്ച് ഞാൻ റസൂലിനോട് ചോദിച്ചു. ഫഖാല, അപ്പൊ റസൂൽ പറഞ്ഞു, ഇൻ സല്ല ഖായിമൻ ഫഹുവ അഫ്ളൽ, നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത്. വമൻ സല്ല ഖായിദൻ ഫലഹു നിസ്ഫു അജ്രിൽ ഖായിം, ഇരുന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് നിന്ന് നമസ്കരിക്കുന്ന ആളുടെ പകുതി പ്രതിഫലമേ ലഭിക്കുകയുള്ളൂ. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഫറളാണെങ്കിൽ നിൽക്കുക എന്നുള്ളത് റുക്കിനാണ്. ഒരിക്കലും ഈ കഴിവുള്ള ഒരാള് ഫറള് നമസ്കാരം ഇരുന്നുകൊണ്ട് നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം ശരിയാവില്ല, പകുതി പ്രതിഫലം കിട്ടില്ല, നിസ്കാരം തന്നെ ശരിയാവില്ല. സുന്നത്തായ കാര്യങ്ങളിൽ മാത്രം, സുന്നത്തായ നമസ്കാരങ്ങളിൽ മാത്രമാണ് ഈ ഇളവുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. രണ്ടാമത്തെ മസല, രണ്ടാമത്തെ മസല, സുന്നത്തായ നമസ്കാരങ്ങൾ അത് വീട്ടിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. എവിടെ വെച്ചുകൊണ്ട് നമുക്ക് നിസ്കരിക്കാം? പള്ളിയിൽ നിസ്കരിക്കാം, മറ്റു ത്വാഹിറായ നിസ്കാരം വിലക്കപ്പെടാത്ത ഏത് സ്ഥലത്ത് നമുക്ക് സുന്നത്ത് നിസ്കരിക്കാം. പക്ഷെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ്. ജാബർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, إذا قضى أحدكم الصلاة في مسجده في مسجده فليجعل لبيته نصيبا من صلاته. ഒരാൾ പള്ളിയിൽ വെച്ചുകൊണ്ട് ഫർള് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരത്തിന്റെ ഒരു ഓഹരി അവൻ വീട്ടിലേക്കുമാക്കട്ടെ, അവന്റെ നിസ്കാരത്തിൽ നിന്ന് ഒരു ഓഹരി അവന്റെ വീട്ടിലാക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അപ്പൊ സുന്നത്തായ നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. فَإِنَّ اللَّهَ جَاعِلٌ فِي بَيْتِهِ مِنْ صَلَاتِهِ خَيْرًا, കാരണം അവന്റെ നമസ്കാരം കാരണമായി അവന്റെ വീട്ടിൽ അള്ളാഹു ഖൈർ ഉണ്ടാക്കും, നന്മ ഉണ്ടാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. സെയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു തആല അൻഹു റസൂലിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂതികും, ജനങ്ങളെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുക. ഉദ്ദേശിക്കുന്നത് സുന്നത്തായ നമസ്കാരമാണ്, ഫർളായ നമസ്കാരം ജമാഅത്തായിട്ട് പുരുഷന്മാർ പള്ളിയിൽ വെച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഫസല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂതികും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നമസ്കരിക്കുക സുന്നത്തായ നമസ്കാരങ്ങൾ. ഫഇൻ അഫ്ളല സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ല മക്തൂബ, കാരണം ഒരാളുടെ സുന്നത്തായ നമസ്കാരങ്ങൾ, ഒരാളുടെ നമസ്കാരങ്ങൾ അവൻ വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, ഇല്ലൽ മക്തൂബ, ഫർദ് നമസ്കാരം ഒഴികെ എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്അലു ഫീ ബുയൂതികും മിൻ സ്വലാതികും, ഇജ്അലു ഫീ ബുയൂതികും മിൻ സ്വലാതികും നിങ്ങൾ നിങ്ങളുടെ നമസ്കാരത്തിൽ ചിലത് നിങ്ങളുടെ വീട്ടിലാക്കണം, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖബർസ്ഥാനുകളാക്കരുത്, കാരണം ഖബർസ്ഥാനുകൾ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ്, അതുപോലെ നിങ്ങളുടെ വീടുകളാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുള്ള ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, وانما حث على النافله في البيت لكونه اخفى وابعد من الرياء, എന്തുകൊണ്ടാണ് സുന്നത്തായ നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ചുകൊണ്ടാകുന്നതിനെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? കാരണം അതാണ് ഒരാൾക്ക് കൂടുതൽ രഹസ്യമായി, റിയായിൽ നിന്ന് മുക്തമായി ആ നമസ്കാരങ്ങൾ നിർവഹിക്കാൻ ഏറ്റവും കൂടുതൽ സഹായകമാകുന്ന കാര്യം അതാണ്. വാസ്ഫന മിനൽ മുഹബിതാത്തി, അതുപോലെ കർമ്മങ്ങളെ പൊളിച്ച് കളയുന്ന കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും സുരക്ഷിതമായി നമുക്ക് നിസ്കരിക്കാൻ പറ്റുക വീട്ടിലാകുമ്പോഴാണ്. അതുപോലെ വലിയ ചബറക്കൽ ബൈത്തു ബിദാലിക്, അതിലൂടെ വീട്ടിൽ ബറക്കത്തുണ്ടാകും. വതൻസിലു ഫീഹി റഹ്മ, വീട്ടിൽ റഹ്മത്ത്, അള്ളാഹുവിന്റെ കാരുണ്യം വർഷിക്കും. വൽ മലായിക്ക, മലായിക്കത്തുകൾ ഉണ്ടാകും, റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ഉണ്ടാകും. വയൻഫിറു മിൻഹു ഷൈത്താൻ, ഷൈത്താന്റെ സാന്നിധ്യം അവിടെ നിന്ന് ഇല്ലാതെയാകും. അതുപോലെ നമ്മുടെ മക്കൾ, നബി പറയാത്തൊരു കാര്യം, നമ്മുടെ മക്കൾ നമസ്കാരം പഠിക്കാനും അവർക്കുള്ള തർബിയത്ത് കൂടിയാണ് വീട്ടിൽ വെച്ച് നമസ്കാരം, സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിക്കാന്നുള്ളത്. അതുകൊണ്ട് കഴിയുന്ന ആളുകൾ അവരുടെ സുന്നത്ത് നമസ്കാരങ്ങളിൽ ചിലതെങ്കിലും വീട്ടിൽ വെച്ചാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. മൂന്നാമത്തെ മസ്അല, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് സുന്നത്തായ കർമ്മങ്ങളിൽ ഏറ്റവും ഇഷ്ടം പതിവാക്കുന്ന സുന്നത്തായ കർമ്മമാണ്. അതിൽപ്പെട്ടതാണ് സുന്നത്ത് നമസ്കാരം. സുന്നത്ത് നമസ്കാരങ്ങൾ യഥേഷ്ടമുണ്ട്, നമ്മൾ ഇൻഷാല്ലാ അതിലേക്ക് വരുന്നുണ്ട്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടം നേടുക എന്നുള്ളതാണല്ലോ നമ്മുടെ വിശ്വാസികളുടെ ആഗ്രഹം, അവരുടെ ജീവിത ലക്ഷ്യം. റബ്ബിന്റെ ഇഷ്ടം കരസ്ഥമാക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരടിമ പതിവാക്കുന്ന, പതിവായി ചെയ്യുന്ന കർമ്മങ്ങളാണ്. അത് അല്പമാണെങ്കിലും ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, വഅഹബ്ബു സ്വലാത്തി ഇലാ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ദൂവിമ അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് പതിവാക്കുന്ന നമസ്കാരമായിരുന്നു. വഇൻ ഖല്ലത്ത്, അത് അല്പമാണെങ്കിലും, വകാന ഇദാ സല്ല സ്വലാത്തൻ ദാവമ അലൈഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നെങ്കിൽ റസൂൽ അത് പതിവാക്കാറുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പലപ്പോഴും പല ആളുകളും ഇപ്പോൾ രാത്രി നിസ്കാരത്തിന്റെ ഫളലൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചിലപ്പോൾ 12 റക്അത്ത് നിസ്കരിക്കും, 11 റക്അത്ത് നിസ്കരിക്കും, അതിനുശേഷം 2-ാമത്തെ ദിവസം പിന്നെ ഒന്നുമില്ല, പിന്നെ 3-ാമത്തെ ദിവസം അങ്ങനെ. അതിനേക്കാൾ നല്ലത് പതിവാക്കുന്ന, നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പതിവാക്കുന്ന ഒരെണ്ണം, അതാണ് ഏറ്റവും റബ്ബിന് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഒരു ദിവസം 11 റക്അത്ത് നിസ്കരിക്കുകയും 2-ാമത്തെ ദിവസം ഒന്നും നിസ്കരിക്കാതിരിക്കുകയും 3-ാമത്തെ ദിവസം 3 റക്അത്ത് നിസ്കരിക്കുകയും പിന്നീട് വീണ്ടും ഒന്നും നിസ്കരിക്കാതിരിക്കുകയും, അതിനേക്കാളൊക്കെ നല്ലത് നമുക്ക് പതിവാക്കാൻ കഴിയുന്നത് 3 റക്അത്ത് വിത്രാണോ അതാണെങ്കിൽ ഏറ്റവും റബ്ബിന് ഇഷ്ടം ആ കർമ്മമാണ് എന്ന് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പഠിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നവാഫിലുകൾ, സുന്നത്തായ നമസ്കാരങ്ങൾ ഒരുപാടുണ്ട് ഹദീസുകളിൽ. ഫളൽ പറയപ്പെട്ടിട്ടുള്ള സല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള സുന്നത്തായ നമസ്കാരങ്ങൾ നിരവധിയുണ്ട്. അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചില സുന്നത്തായ നമസ്കാരങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ചില മസലകൾ പരിചയപ്പെടുത്താനാണ് ഇൻഷാല്ലാ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റവാത്തിബ്. റവാത്തിബ് എന്ന് പറഞ്ഞാൽ ഫർള് നമസ്കാരങ്ങളോടനുബന്ധിച്ച് നിർവഹിക്കപ്പെടുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പതിവാക്കിയിരുന്ന നമസ്കാരങ്ങൾക്കാണ് റവാത്തിബ് എന്ന് പറയുക. പല പണ്ഡിതന്മാരുടെ അടുക്കലും സുന്നത്തായ നമസ്കാരങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായത് റവാത്തിബാണ്. ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പല പണ്ഡിതന്മാരുടെ അടുക്കലും ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നമസ്കാരം റവാത്തിബുകളാണ് എന്ന് കാണാൻ സാധിക്കും. എത്ര റക്അത്തുകളാണ് റവാത്തിബ്? 12 റക്അത്തുകളാണ്. ഉമ്മു ഹബീബ, ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ അവർ പറയാണ്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സല്ല ഇസ്നതൈ അശറത റകഅ ഫി യൗമി വലൈല ബുനിയ ലഹു ബൈതുൻ ഫിൽ ജന്ന. ആരെങ്കിലും രാവിലെയും വൈകുന്നേരവുമായി 12 റക്അത്ത് നമസ്കരിച്ചാൽ അവന് സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കപ്പെടും. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇതേ ഹദീസിന്റെ മറ്റൊരു റിവായത്ത്, ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു റിവായത്തിൽ കൂടുതൽ വിശദീകരണം നമുക്ക് കാണാൻ പറ്റും. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസിൽ തന്നെ ആ ഹദീസിൽ പ്രകാരം കാണാം, മൻ സല്ല ഫി യൗമി വലൈല സിൻതൈ അശറത റകഅ ബുനിയ ലഹു ബൈതുൻ ഫിൽ ജന്ന. ആരെങ്കിലും 12 റക്അത്ത് രാവിലെയും രാത്രിയിലും പകലിലുമായി നിസ്കരിച്ചാൽ അവന് സ്വർഗത്തിലൊരു ഭവനം നിർമ്മിക്കപ്പെടും എന്ന് പറഞ്ഞതിന് ശേഷം ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ അത് വിശദീകരിക്കുകയാണ്. അർബഅൻ ഖബ്ല ളുഹ്രി, ളുഹ്റിന് മുമ്പ് 4 റക്അത്ത്, വറക്അതൈനി ബഅദഹ ളുഹ്റിന് ശേഷം 2 റക്അത്ത്, വറക്അതൈനി ബഅദൽ മഗ്രിബ് മഗ്രിബിന് ശേഷം 2 റക്അത്ത്, വറക്അതൈനി ബഅദൽ ഇശാ ഇശാഇന് ശേഷം 2 റക്അത്ത്, വറക്അതൈനി ഖബ്ല അൽ ഫജ്ർ ഫജ്റിന് ശേഷം 2 റക്അത്ത്, അങ്ങനെ ഫജ്റിന് മുമ്പ് 2 റക്അത്ത്, അങ്ങനെ 12 റക്അത്ത്. ഇതാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസിൽ വന്നിട്ടുള്ള 12 റക്അത്ത് സുന്നത്ത്, റവാത്തിബ് സുന്നത്ത്. ഇത് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹഫിളത്തു മിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 റക്അത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 10 റക്അത്തുകൾ, റസൂൽ പതിവാക്കുന്ന 10 റക്അത്തുകൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. ആ ഹദീസിൽ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ളുഹ്റിന് മുമ്പ് 2 റക്അത്താണ് ആ റിവായത്തിൽ പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ, ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത്, ഈ രണ്ട് റിവായത്തുകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, റസൂൽ ചില സന്ദർഭത്തിൽ 12 റക്അത്ത് നിസ്കരിച്ചിരുന്നു, ചില സമയത്ത് 10 റക്അത്ത് നിസ്കരിച്ചിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരാൾക്ക് നല്ല നഷാത്തുള്ള സമയമാണെങ്കിൽ, നല്ല ഉന്മേഷമുള്ള ഉത്സാഹമുള്ള സമയമാണെങ്കിൽ അയാൾക്ക് 12 റക്അത്ത് നിസ്കരിക്കാം. ഉന്മേഷം അല്പം കുറവുള്ള സമയമാണെങ്കിൽ, എന്തെങ്കിലും ശുഗലൊക്കെ ഉള്ള സമയമാണെങ്കിൽ അയാൾ 10 റക്അത്ത് നിസ്കരിക്കാം. 10 ആണെങ്കിലും 12 ആണെങ്കിലും അത് റവാത്തിബാണ്. വ്യത്യാസം വരുന്നത് ളുഹറിന് മുമ്പുള്ള റക്കാത്തിലാണ്. അത് 4 റക്കാത്താണോ അതല്ല 2 റക്കാത്താണോ എന്നുള്ളതിലാണ് രണ്ട് രൂപായത്തിലും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അലാ കുല്ലി ഹാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 12 റക്കാത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പൂർണമായ രൂപം. അതാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു തആലാൻഹയുടെ ഹദീസിൽ വന്നിട്ടുള്ളത്. ഇതേ കാര്യം ആയിഷ ബീവി റളിയല്ലാഹു തആലാൻഹ ഉദ്ധരിക്കുന്ന ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും. ഇതല്ലാതെയും ഫർദ് നമസ്കാരങ്ങളോടനുബന്ധിച്ച് ചില നമസ്കാരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിർവഹിച്ചതായി ഹദീസുകളിൽ കാണാം. പക്ഷെ അത് റസൂൽ പതിവാക്കിയിരുന്നതല്ല, അതുകൊണ്ട് തന്നെ അത് റവാത്തിബ് ആയി പരിഗണിക്കുകയില്ല. റവാത്തിബ് നമസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ട് പ്രത്യേകതകളാണ് അതിനുള്ളത്. ഒന്ന്, ഫർദ് നമസ്കാരങ്ങളോടനുബന്ധിച്ചിട്ടുള്ളവയാണവ. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് പതിവായി ചെയ്തിരുന്നതുമാണ്. ഇപ്പൊ മഅരിബിന് മുമ്പ് നിസ്കരിക്കാൻ 2 റക്അത്ത് നിസ്കരിക്കാം. അതുപോലെ ചില ഹദീസുകളിൽ അസറിന് മുമ്പ് 4 റക്അത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസുകൾ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഹദീസുകളിലെല്ലാം വന്നിട്ടുള്ള ഫർദ് നമസ്കാരങ്ങളോട് തന്നെ അനുബന്ധിച്ചിട്ടുള്ള നമസ്കാരം, അവയൊരിക്കലും റവാത്തിബായി പരിഗണിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയാണെന്നാണ് എന്റെ ഓർമ്മ. ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ ഈ ഹദീസ് കേട്ടതിന് ശേഷം പിന്നീട് ആ 12 റക്അത്ത് ഞാൻ പിന്നീട് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല എന്നവർ പറയുന്നുണ്ട്. ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാടുകൾ അങ്ങനെയായിരിക്കും. ഒരുപാട് കേട്ടുപോകുക എന്നുള്ളതല്ലാതെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന കാര്യത്തിൽ പ്രത്യേകം ഉത്സാഹം നമുക്കുണ്ടായിരിക്കണം. കാരണം ഇൽമിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് അമലാക്കലാണ്. കേവലം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മാലൂമാത്തുകൾ, ഒരുപാട് അറിവുകൾ ശേഖരിക്കുക എന്നതിനപ്പുറത്ത് അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സലഫു സ്വാലിഹീങ്ങൾ അവരുടെ ജീവിതത്തിൽ നമുക്കതിൽ ഒരുപാട് പാഠങ്ങൾ കാണാൻ സാധിക്കും. റവാത്തിബുമായി ബന്ധപ്പെട്ട ചില മസായിലുകൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് റവാത്തിബ് നമസ്കാരത്തെ കുറിച്ചിട്ടാണ്. അതുമായി ബന്ധപ്പെട്ട ചില മസായിലുകൾ, പ്രധാനപ്പെട്ട ചില മസായിലുകൾ സൂചിപ്പിക്കാൻ. ഒന്ന്, ഏതാണ് റവാത്തിബ് നമസ്കാരങ്ങളുടെ സമയം ഏതാണ്, അഥവാ ഫർള് നമസ്കാരങ്ങളോടനുബന്ധിച്ചുള്ള ഈ 12 റക്കാത്ത് അല്ലെങ്കിൽ 10 റക്കാത്ത് ഇവ നിർവഹിക്കേണ്ട സമയം എപ്പോഴാണ് അതിന്റെ സമയം ആരംഭിക്കുന്നത്, എപ്പോഴാണ് അവസാനിക്കുന്നത്? നമസ്കാരങ്ങൾക്ക് മുമ്പുള്ള റവാത്തിബാണെങ്കിൽ അതിന്റെ സമയം ആരംഭിക്കുന്നത് നമസ്കാര സമയം ആരംഭിച്ചത് മുതൽ, അഥവാ ബാങ്ക് കൊടുത്താൽ, അല്ലെങ്കിൽ ബാങ്ക് കേൾക്കാത്ത സ്ഥലത്താണെങ്കിൽ ബാങ്കിന്റെ സമയമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആ റവാത്തിബത്ത് നമസ്കരിക്കാൻ പറ്റും. എപ്പോഴാണത് അവസാനിക്കുക? നമസ്കരിക്കുന്നവരെ നമസ്കാരത്തിന്റെ സമയം വരെ ആ റാത്തിബത്തിന്റെ സമയമാണ്. ഇപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിന് സൗകര്യമില്ലാത്ത ഒരു സ്ഥലത്താണെന്ന് വിചാരിച്ചോളി. അയാൾ കുറച്ച് അയാളുടെ നിസ്കാരം കുറച്ച് നീട്ടി. അങ്ങനെയാണെങ്കിൽ അയാളുടെ നമസ്കാരത്തിന്റെ സമയം വരെ അയാൾക്ക് റാത്തിബത്ത് നിസ്കരിക്കാനുള്ള സമയമാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു പള്ളിയിൽ കുറച്ച് വൈകിയിട്ടാണ് ജമാഅത്തെങ്കിൽ ആ സമയം വരെ എന്ത് ചെയ്യാം, മുമ്പുള്ള ഫർളിന് മുമ്പുള്ള ആ റാത്തിബത്ത് നമുക്ക് അതിന്റെ സമയം വരെ നിർവഹിക്കാവുന്നതാണ്. ഇനി ശേഷമുള്ള റാത്തിബത്താണെങ്കിലോ, ഫർൽ നമസ്കാരങ്ങൾക്ക് ശേഷം വരുന്ന ളുഹറിന് ശേഷവും അതുപോലെ മഗ്രിബിന് ശേഷവും ഇശാഇന് ശേഷമൊക്കെ ഉള്ള റാത്തിബത്താണെങ്കിൽ അതിന്റെ സമയം ഏതുവരെയാണ്? ആ നമസ്കാര സമയം മറ്റൊരു നമസ്കാരത്തിന്റെ സമയത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെയാണ് അതിന്റെ സമയം. എന്ന് പറഞ്ഞാൽ ളുഹറിന് ശേഷമുള്ള റാത്തിബത്ത് നമുക്ക് അസറിന്റെ സമയത്തേക്ക് പ്രവേശിക്കുന്നത് വരെ റാത്തിബത്തിന്റെ സമയമാണ്. എപ്പോഴാണെങ്കിലും നിസ്കരിക്കാം. അതുപോലെ മഗ്രിബിന്റെ റാത്തിബത്തിന്റെ സമയം ഇഷായിന്റെ സമയത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ എന്ത് ചെയ്യാം, മാരിബിന്റെ റാത്തി നിസ്കരിക്കാം. ഇഷാഇന്റേത് പണ്ഡിതന്മാർ പറയുന്നത് അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. നിസ്ഫുൽ ലൈൽ വരെയാണ് അഥവാ അർദ്ധരാത്രി വരെയാണ്, അതുവരെയാണ് ഇഷാഇന്റെ സമയം, ഇഷാ നമസ്കാരത്തിന്റെ സമയം. അതിൽ കൂടുതൽ പഠനങ്ങളും ചർച്ചകളൊക്കെ പണ്ഡിത ലോകത്തുണ്ട്. ഏതായാലും അർദ്ധരാത്രി വരെയാണ് ഇഷാഇന്റെ റാത്തിബത്തിന്റെ സമയം, അതാണ് ഇഷാ നമസ്കാരത്തിന്റെ അവസാന സമയം. അപ്പൊ ഇതാണ് റാത്തിബത്തിന്റെ സമയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമത്തേത്, റവാത്തിബ് സുന്നത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഖളാ വീട്ടാൻ പറ്റുമോ? അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? അർദ്ധരാത്രി എന്ന് പറഞ്ഞാല് ഒരു ഫിക്സ്ഡ് ടൈം ആക്കാൻ പറ്റും. രാത്രി എത്ര ഉണ്ടെങ്കിൽ അതിനെ പകുതിയാക്കണം, അതാണ് അർദ്ധരാത്രി. കാരണം രാത്രി ഇപ്പൊ കൂടും കുറയൊക്കെ ചെയ്യാലോ. അപ്പോ അതിപ്പോ മറ്റേ രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് എന്ന് പറഞ്ഞാൽ ടൈം പറയാൻ പറ്റില്ല. അപ്പോ അള്ളാഹുവിന്റെ നുസൂലിൽ ഇലാഹി ഉണ്ടാകുന്ന സമയമാണ്. അതായത് സമയം എന്ന് ചോദിച്ചാൽ ഏകദേശം അടുത്ത് നിൽക്കുന്ന സമയങ്ങളായിരിക്കും. മൊത്തത്തിൽ രാത്രി എത്ര മണിക്കൂറുണ്ട്, അതിനെ പകുതിയാക്കിയാൽ പിന്നെ മാരിബിന് ശേഷം സൂര്യാസ്തമയത്തിന് ശേഷം അത്ര സമയം ആകുമ്പോൾ എത്രയാകും? അതാണ് അർദ്ധരാത്രി. മനസ്സിലായില്ലേ? റവാത്തിബ് നമസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഖളാ വീട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അടുത്ത മസ്അല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ളുഹറിന് മുമ്പുള്ള റാത്തിബത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന് ശേഷം, ളുഹറിന് ശേഷം അത് ഖളാ വീട്ടുന്നത് റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അഥവാ ഒരാൾക്ക് ളുഹർ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വന്നു, അയാൾ ളുഹറിന് മുമ്പുള്ള റാത്തിബത്ത് അയാൾ നിസ്കരിച്ചിട്ടില്ല, പള്ളിയിലേക്ക് കയറിയപ്പോൾ അവിടെ ജമാഅത്ത് തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അത് ഇൻഷാല്ലാ നമ്മൾ വിശദീകരിക്കും. അയാൾ ജമാഅത്തിലേക്ക് കൂടുകയാണ് വേണ്ടത്, സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കരുത് ആ സമയത്ത്. എന്നിട്ട് അവൻ എന്ത് ചെയ്യാം, അയാൾക്ക് എന്ത് ചെയ്യാം, ളുഹറിന് മുമ്പുള്ള രണ്ട് നഷ്ടപ്പെട്ട റക്അത്തുകൾ അയാൾക്ക് ളുഹറിന് ശേഷം നമസ്കരിക്കാം. ളുഹറിന് ശേഷം നിസ്കരിക്കുമ്പോൾ എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? ആദ്യം നിർവഹിക്കേണ്ടത് ളുഹറിന് ശേഷമുള്ള റാത്തിബ് നിസ്കരിച്ചതിന് ശേഷമാണ് നമ്മൾ ഖളാ വീട്ടുന്ന നിസ്കാരം നിർവഹിക്കേണ്ടത്. അതുപോലെ ഫജറിന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടിൽ ഏതെങ്കിലും ഒരു സമയത്ത് അത് ഖളാ വീട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ സമയം ഫജർ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ ഉടനെ അല്ല അല്ല, രണ്ട് വേറെ വേറെ നിസ്കാരങ്ങളല്ലേ. അതൊന്നും നീയത്ത് പറയലെന്നല്ല, നമ്മളെ മനസ്സിൽ അത് ഉണ്ടായാൽ മതി, മനസ്സിലുണ്ടായാൽ മതി. എന്താ ഞാൻ പറഞ്ഞത്? അയ്യോ, സുബഹിന്റെ മുമ്പുള്ള രണ്ടാക്കത്ത് ഒരാൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് രണ്ടിൽ ഏതെങ്കിലും ഒരു സമയത്ത് അത് ഖളാ വീട്ടാം. ഒന്നല്ലെങ്കിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടൻ, അതിന് നിസ്കാരത്തിനോട് അനുബന്ധിച്ചുള്ള തൊട്ട് ഉടനെയുള്ള അധികാരികൾ കഴിഞ്ഞ് ഉടനെ അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് രണ്ട് റക്അത്ത് ഖളാ വീട്ടാം. അല്ലെങ്കിൽ രണ്ടാമത്തെ സമയം സൂര്യൻ ഉദിച്ചുയർന്ന് ഒരു 10 or 15 ഹത്ത ഹദീസുകൾ കാണുന്നത് സൂര്യൻ ഉദിച്ചുയർന്ന് അല്പം ഒരു 10 or 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, ആ ഖളാ രണ്ട് റക്അത്ത് അയാൾക്ക് ഖളാ വീട്ടാവുന്നതാണ്. ഏറ്റവും നല്ലത് സൂര്യോദയത്തിന് ശേഷം ഒരു 15 അല്ലെങ്കിൽ 10 കഴിഞ്ഞതിന് ശേഷം, സൂര്യൻ അല്പം ഉയർന്നതിന് ശേഷം. എന്നാൽ സൂര്യോദയത്തിന്റെ അതേ സമയം നമസ്കാരം വിലക്കപ്പെട്ട സമയമാണ്, അതിന് ഒരു 10 or 15 കഴിഞ്ഞതിന് ശേഷം ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ഒരാൾ മറന്നു പോകാനുള്ള സാഹചര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഫജ്ർ നിസ്കാരം ജമാഅത്ത് കഴിഞ്ഞ ഉടനെ തന്നെ അയാൾക്ക് നഷ്ടപ്പെട്ട ഫജ്റിന്റെ രണ്ട് റക്അത്ത് ഖളാ വിട്ടാവുന്നതാണ്. രണ്ടും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള, അത് ഞാൻ പറഞ്ഞല്ലോ, ഓരോ നിസ്കാരത്തിന്റെയും അയ്യോ ളുഹറിന്റെ സമയം വരെ നിസ്കരിക്കാം. എന്താണ്? അതെ, ളുഹാ നിസ്കാരത്തിന്റെ സമയം അവസാനിക്കുന്നത് വരെ നിസ്കരിക്കാം. ഇതാണ് റവാതിബ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഖളാ വീട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഇത് രണ്ടും മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ളൂ. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മരണം വരെ ഈ പ്രകാരം തന്നെയാണ് ഫത്വ കൊടുത്തിട്ടുള്ളത്. അല്ലാത്ത നമസ്കാരങ്ങൾ, അല്ലാത്ത റവാതിബുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഖളാ വീട്ടുന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ ഒരു പരാമർശവും വന്നിട്ടില്ല. വല്ലാഹു തആല അലം. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ മസ്അല, ഫർള് നമസ്കാരങ്ങൾക്ക് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് സുന്നത്ത് നമസ്കാരമില്ല. അത് മുത്തലഖായ സുന്നത്തുമില്ല, റവാതിബുമില്ല. റവാതിബ് ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമസ്കാരത്തിന് മുമ്പുള്ള റവാതിബ് അയാൾ അപ്പോൾ നിർവഹിക്കേണ്ടതില്ല, നിർവഹിക്കാൻ പാടില്ല. അതിനുള്ള തെളിവ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉഖീമത്തി സ്വലാ ഫലാ സ്വലാത ഇല്ലൽ മക്തൂബ. ഇദാ ഉഖീമത്തി സ്വലാ ഫലാ സ്വലാത ഇല്ലൽ മക്തൂബ. ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഫർള് അല്ലാത്ത മറ്റൊരു നിസ്കാരമില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് നിസ്കാരം ആരംഭിക്കാൻ പാടില്ല എന്നുള്ളത്. അഥവാ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യരുത്? ഒരു സുന്നത്ത് ഫർള് അല്ലാത്ത മറ്റൊരു നിസ്കാരം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആരംഭിക്കാൻ പാടില്ല എന്നുള്ളത് പണ്ഡിത ലോകത്ത് ഇജ്മ ഉള്ള കാര്യമാണ്. പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്, അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഒരാള് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സുന്നത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിലാണ് ഇഖാമത്ത് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വല്ലാഹു തആല അലം. പണ്ഡിതന്മാരിൽ നിന്ന്, പണ്ഡിതാഭിപ്രായങ്ങളിൽ നിന്ന് കൂടുതൽ ശരിയായി തോന്നുന്നത് നിസ്കാരത്തിന്റെ തുടക്കം തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നതിന് തടസ്സമാകുന്ന രൂപത്തിൽ ഒരിക്കലും തുടങ്ങിയ സുന്നത്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തുടർത്തിക്കൊണ്ടുപോകാൻ പാടില്ല. കാരണം ഈ ഹദീസിന്റെ വ്യാപകാർത്ഥത്തിൽ അതുകൂടി പെടുന്നുണ്ട്. അഥവാ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഫർളല്ലാത്ത മറ്റൊരു നിസ്കാരമില്ല എന്ന് പറഞ്ഞതിൽ ആ കാര്യം ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. എന്നാൽ നിസ്കാരത്തിന് നമ്മൾ സുന്നത്ത് തുടങ്ങി അവസാനത്തിൽ അത്തഹിയാത്തിലൊക്കെയാണ് നമുക്ക് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടും. അങ്ങനത്തെ സാഹചര്യമൊക്കെയാണെങ്കിൽ ചെറിയ രൂപത്തിൽ നമുക്ക് നിർബന്ധമായി ചൊല്ലേണ്ട അത്തഹിയാത്തും ഒക്കെ ചൊല്ലിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സലാം കിട്ടാവുന്നതാണ്. എന്നാൽ ഒരാള് റക്കാത്ത് തുടങ്ങിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫസ്റ്റ് റക്കാത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതി കഴിഞ്ഞിട്ടേ ഉള്ളൂ, പൂർത്തിയാക്കാൻ നിന്നാൽ ഫർള് നിസ്കാരത്തിന്റെ തുടക്കം നഷ്ടപ്പെടും, അങ്ങനത്തെ സാഹചര്യമാണെങ്കിൽ അവൻ നമസ്കാരം മുറിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് കൂടുതൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം. അതുപോലെ റവാതിബുമായി ബന്ധപ്പെട്ട മറ്റൊരു മസ്അല, ഇത് പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. റവാതിബ് സുന്നത്തുകൾ യാത്രയിലാണെങ്കിൽ ഉപേക്ഷിക്കലാണ് സുന്നത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ 12 റക്അത്ത് 10 റക്അത്ത് ഉണ്ടല്ലോ, അത് യാത്രയിലാണെങ്കിൽ ഉപേക്ഷിക്കലാണ് സുന്നത്ത്, ഫജറിന്റെ 2 റക്അത്ത് ഒഴികെ. ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് 4 മദ്ഹബിലുള്ള ഒരുപാട് പണ്ഡിതന്മാർ അത് ഉപേക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം സാദുൽ മആദിൽ പറയാണ്, وكان تعاهده ومحافظته على سنة الفجر أشد من جميع النوافل. رسول الله صلى الله عليه وسلم ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് അത് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു, അത് നിലനിർത്താൻ റസൂൽ അങ്ങേയറ്റ മറ്റു നമസ്കാരങ്ങളെക്കാൾ കൂടുതൽ പരിശ്രമിച്ചിരുന്നു. ولم يكن يدعها هي والوتر سفرا ولا حضرا. റസൂൽ الله صلى الله عليه وسلم ആ 2 റക്അത്തും വിത്രും ഒരിക്കലും യാത്രയിലോ അല്ലെങ്കിൽ നാട്ടിലായിരിക്കുന്ന സമയത്തൊന്നും റസൂൽ ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല. വലം യുൻഖൽ അൻഹു ഫി സഫരി അന്നഹു സല്ല സുന്നത്തൻ റാതിബതൻ ഗൈറഹുമാ. ഇബ്നുൽ ഖയ്യിം പറയാണ്, നമ്മൾ ഇപ്പൊ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം ഇതാണ്, ഇതല്ലാത്ത മറ്റൊരു സുന്നത്ത് റസൂല് റാതിബത്തായതോ അല്ലാത്തതായതോ ഒരു സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യാത്രയിൽ നമസ്കരിച്ചതായി റസൂലിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അഞ്ചു മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നമ്മൾ പറയാൻ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സമയം പരിമിതമായതുകൊണ്ട് പറയാൻ പറ്റിയിട്ടില്ല. ഒരു കാര്യം കൂടി വിത്തറുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിത്തർ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, യാ അഹ്ലൽ ഖുർആനി ഔസിറു ഫഇന്നല്ലാഹ വിത്തറു യുഹിബ്ബുൽ വിത്തർ. ഖുർആനിന്റെ ആളുകളെ, നിങ്ങൾ വിത്തർ നമസ്കരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഏകനാണ്, അവൻ വിത്തറിനെ ഇഷ്ടപ്പെടുന്നു. വിത്തറിന്റെ സമയം ആരംഭിക്കുന്നത് ഇശാ നമസ്കാരത്തിന് ശേഷം ഫജ്ർ വരെയാണ് വിത്തറിന്റെ സമയം. ഒരാൾ മഗ്രിബ് നമസ്കാരം ഇശായന്റെ കൂടെ ജമാഅക്കാണെങ്കിൽ അവന് ആ ജമാഅക്ക് നമസ്കരിച്ചതിന് ശേഷം വിത്തർ നമസ്കരിക്കാവുന്നതാണ്. അതാണ് ഷെയ്ഖ് ഇബ്നു ബാസും ഷെയ്ഖ് ഇബ്നു തൈമിയും ഒക്കെ അപ്രകാരം ഫത്വ കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ എണീക്കുകയില്ല എന്ന് ഭയപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം രാത്രിയുടെ തുടക്കത്തിൽ വിത്തറാക്കുന്നതാണ് ഉത്തമം. എന്നാൽ എണീക്കും എന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് രാത്രിയുടെ അവസാനത്തിൽ വിത്തർ നമസ്കരിക്കുന്നതാണ് ഉത്തമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രാത്രിയുടെ എല്ലാ സമയത്തും അഥവാ തുടക്കത്തിലും മധ്യഭാഗത്തും അവസാന സമയത്തൊക്കെ വിത്തർ നമസ്കരിച്ചതായിട്ട് റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. വിത്തറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിത്തറിൽ പാരായണം ചെയ്തിരുന്നത് ആദ്യ റക്അത്തിൽ സബ്ഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ല എന്നുള്ള സൂറത്തായിരുന്നു. രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. മൂന്നാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. അതുപോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം പതിവായി വിത്തർ നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു രാത്രി അയാൾ ഉറങ്ങിപ്പോകുകയോ അല്ലെങ്കിൽ മറ്റു തടസ്സങ്ങൾ കൊണ്ട് വിത്തർ നമസ്കരിക്കാൻ കഴിയാതെ വരികയോ ചെയ്തു കഴിഞ്ഞാൽ അത് അയാൾക്ക് ഖളാ വീട്ടാവുന്നതാണ്. ഖളാ വീട്ടേണ്ടത് എങ്ങനെയാണ്? അയാൾ പതിവായിട്ട് എത്രയാണോ നമസ്കരിക്കാറുള്ളത് ആ അത്രയും റക്അത്തിലേക്ക് ഒരു റക്അത്ത് കൂട്ടി ഇരട്ടയാക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പകലിൽ അത് ഖളാ വീട്ടേണ്ടത്. അപ്പോൾ പതിവായി മൂന്ന് റക്അത്ത് നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ പകലിൽ നിസ്കരിക്കുമ്പോൾ നാല് റക്അത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. പതിനൊന്ന് റക്അത്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ പന്ത്രണ്ട് റക്അത്തായിട്ടാണ് അത് ഖളാ വീട്ടേണ്ടത്. അതിനുള്ള തെളിവ് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സൽ വകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇദാ സല്ല സലാതൻ അഹബ്ബ അൻ യുദാവിമ അലൈഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വല്ല നമസ്കാരവും തുടങ്ങിക്കഴിഞ്ഞാൽ റസൂൽ അത് പതിവാക്കായിരുന്നു. വകാന ഇദാ ഗലബഹു നൗമൻ ഔ വജഉൻ അൻ ഖിയാമിൽ ലൈലി സല്ല മിനൻ നഹാരി സിൻതൈ അശറ തറകഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറിയാതെ ഉറങ്ങിപ്പോകുകയോ അല്ലെങ്കിൽ വല്ല ബുദ്ധിമുട്ട് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പകൽ നിസ്കരിക്കുമ്പോൾ പിന്നീട് റസൂല് പന്ത്രണ്ട് റക്കാത്താണ് നിസ്കരിക്കാറുണ്ടായത്. റസൂലിന്റെ പതിവായിട്ടുള്ള രാത്രി നിസ്കാരം പതിനൊന്ന് റക്കാത്തായിരുന്നു. അതുകൊണ്ടാണ് റസൂൽ അത് ഖളാ വീട്ടുമ്പോൾ പന്ത്രണ്ട് റക്കാത്തായിട്ടാണ് വീട്ടിയിരുന്നത്. പല കാര്യങ്ങളും പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊരു അവസരത്തിൽ അതിനുള്ള തൗഫീഖ് ഉണ്ടാക്കുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക.